പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് വിദ്യാഭ്യാസം വളരെ മുമ്പേ തന്നെ ഉള്ളത്. ഇപ്പോഴും ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വികസിച്ചു വന്നത് വളരെ ജനകീയമായിട്ടാണെന്ന് നമുക്കറിയാം. നിരവധി സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ ഭാഗമായി എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ള വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടാണ് ഇന്നത്തെ രീതിയിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസം ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ളത് എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പലതരം സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ അടക്കം ഇടപെടലിന്റെ ഭാഗമായിട്ടും പിന്നീട് വന്ന ജനകീയ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് വിദ്യാഭ്യാസം വികസിച്ചത്. 1957 ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ടായ വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്ന് KER രൂപീകരിച്ചതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി വരികയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സംഘടനയാണ് പരിഷത്ത്. വിദ്യാഭ്യാസം സാമൂഹ്യ മാറ്റത്തിനുള്ള പ്രധാനപ്പെട്ട ഉപാധിയാണ്. നമ്മുടെ ലക്ഷ്യം സാധിക്കണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള ഇടപെടൽ വളരെ പ്രധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംഘടന ആ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് 90s തുടക്കം മുതലാണ് നമ്മൾക്ക് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ ഗുണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ അതിനെ സഹായിക്കാൻ നമുക്ക് ധാരാളമായി നമ്മുടെ പ്രവർത്തകർക്ക് നമ്മുടെ വിദ്യാലയത്തിനകത്തു നിന്നും പുറത്തു നിന്നും നമ്മുടെ പ്രവർത്തകർക്ക് ധാരാളമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഏതായാലും മുഴുവൻ കുട്ടികളെയും മറ്റൊരു വിവേചനവും ഇല്ലാതെ സ്കൂളിൽ നിലനിർത്തി എല്ലാവർക്കും ഗുണമേന്മയുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അത്തരം പ്രവർത്തനങ്ങൾക്കുണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് അയൽപക്ക വിദ്യാലയം എന്നുള്ള സങ്കല്പം വന്നു. അതോടൊപ്പം വിദ്യാലയങ്ങളിൽ ഗുണതയുണ്ടാക്കുക, വിദ്യാഭ്യാസം ഗുണപരമായി മാറ്റുക എന്നുള്ള ഇടപെടൽ അത്തരം ആവശ്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉയർത്തിയത്. അതിന്റെ ഭാഗമായിട്ട് ജില്ലകളിൽ നടന്ന അക്ഷരവേദി പരിപാടി, തുടർന്ന് വിദ്യാലയങ്ങളിൽ അക്ഷരപുലരി എന്ന രൂപത്തിൽ കുട്ടികളുടെ ഭാഷയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുന്നതിൽ പരിഷത്തിന്റെ വലിയ സംഭാവനയുണ്ട്. പിന്നീട് വലിയ മാറ്റം വന്നത് 1997 കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നപ്പോഴാണ്. ലോകവ്യാപകമായിട്ട് വലിയ മുന്നേറ്റമുണ്ടായ കാലമാണ്. പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള രീതി വേണം, ശിശുകേന്ദ്രിതമായിട്ടുള്ള രീതി വേണം, വളരെ വിരസമായിട്ടുള്ള രൂപത്തിലുള്ള പഠനമല്ല വേണ്ടത് എന്ന ലോകവ്യാപകമായി വന്ന ആവശ്യത്തിന്റെ ഭാഗമായ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു പാഠ്യപദ്ധതി പരിഷ്കരണം കേരളത്തിൽ നടന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ വലിയ സ്വാതന്ത്ര്യം, അംഗീകാരം, അവരുടെ സർഗാത്മകത, അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് വലിയ അംഗീകാരമൊക്കെ കിട്ടുന്ന രൂപത്തിൽ, അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന രൂപത്തിലേക്ക് കേരള വിദ്യാഭ്യാസം മാറി. അതേസമയത്ത് തന്നെ അതിനോട് കേരള വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം മാറ്റങ്ങളോട് എല്ലാ കാലത്തും അതിനോട് എതിർപ്പ് ഉയർത്തിയ ഒരു പാരമ്പര്യവും കേരളത്തിൽ ഒരു വിഭാഗത്തിനുണ്ട്. അങ്ങനെ എതിർപ്പുണ്ടായപ്പോൾ ആ പാഠ്യപദ്ധതി സംരക്ഷിക്കാൻ വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അതൊക്കെ കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയ കാര്യവുമാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ രൂപത്തിൽ നടത്തി മുമ്പോട്ട് പോയി. കോവിഡ് കാലത്തെ നമ്മളെ സവിശേഷമായ ഇടപെടലുകൾ നമുക്കറിയാം. രക്ഷാകർത്തൃ ബോധവൽക്കരണമായാലും കുട്ടികൾക്ക് സഹായം നൽകുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ പ്രവർത്തനങ്ങൾ, വലിയ മാതൃകകൾ സൃഷ്ടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കേരള വിദ്യാഭ്യാസത്തെ ഗുണതയിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സംഘം എന്ന നിലയിലാണ് ഇപ്പോൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വലിയൊരു ക്യാമ്പയിനിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഗുണത കുറവാണ്, ഗുണതയുണ്ടാക്കണം എന്നുള്ളതാണ് പുറമേക്ക് ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരുന്ന കാര്യം. അതിന്റെ ഭാഗമായിട്ട് വളരെ അവാസ്തവമായ കാര്യങ്ങളടക്കം പ്രചരിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ, അവർക്ക് ഗുണനിലവാരം ഒട്ടുമില്ല എന്നുള്ള രൂപത്തിലൊക്കെ വലിയ പ്രചാരങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പത്രമാധ്യമങ്ങളുടെ ഭാഗമായിട്ടും മറ്റു പല തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഗവൺമെന്റിന്റെ മേലെ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഗുണതയുണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗം കുട്ടികളെ തോൽപ്പിക്കേണ്ടതുണ്ട്, എല്ലാ കുട്ടികൾക്കും ജയിക്കാൻ കഴിയുകയില്ല. ഇത് വളരെ കാലം മുമ്പ് തന്നെയുള്ള ഒരു ഒരു പ്രചാരണമാണ്, എല്ലാ കുട്ടികൾക്കും ഒന്നും പഠിച്ചു ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ തന്നെ നിലനിന്നിട്ടുള്ള ഒരു വാദമാണ്. എന്നാൽ ആ വാദത്തെ എതിർത്തുകൊണ്ട് അത് ഒട്ടും സാമൂഹികമായി നിലനിൽക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമാക്കി മാറ്റിയ രാജ്യമാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നതോടുകൂടി എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പഠിച്ച് വിജയിച്ച് മുന്നേറാനുള്ള അവസരമുണ്ടാകണം എന്ന അവസ്ഥ വരികയും അവിടെ ഓരോ ക്ലാസ്സിലും കുട്ടികൾക്ക് നേടേണ്ട ശേഷികൾ നേടിക്കൊടുത്തുകൊണ്ട് അവരെ വിജയത്തിലേക്ക് നയിക്കണം എന്നാണ് ആ നിയമം അനുശാസിക്കുന്നത്. എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് ജയിപ്പിക്കണം എന്ന് പറയുന്ന നിയമം നിലനിൽക്കുന്ന കാലത്ത് തന്നെ ഇപ്പോൾ കുട്ടികളുടേതല്ലാത്ത കുറ്റത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അത്തരത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ശാസ്ത്രസാഹിത്യ പരിഷത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം മാറ്റേണ്ടതുണ്ട്. എല്ലാ കുട്ടികളെയും സ്കൂളിലെത്തിക്കുകയും എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ തന്നെ അത്തരത്തിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് തന്നെ ഒരു വിഭാഗം കുട്ടികളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വൈരുദ്ധ്യമാണ്. ഇത് നമ്മൾക്ക് അതിശക്തമായി സമൂഹത്തിൽ ഉയർത്തുകയും അത്തരം വാദഗതികളെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഗുണത ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് വെച്ചിട്ടുള്ള നിർദ്ദേശം എഴുത്തു പരീക്ഷയിൽ SLC പരീക്ഷയിൽ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് നിർബന്ധമാക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ. അതായത് ഗുണത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെയ്താൽ ഗുണത ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം. അതുകൊണ്ടാണ് നമ്മുടെ ലഘുലേഖയുടെ പേര് തന്നെ അങ്ങനെ ആയത്, തോൽപ്പിച്ചാൽ ഗുണനിലവാരം ഉയരുമോ എന്ന്. ഒപ്പം തോൽപ്പിക്കപ്പെടുന്നത് ആരാണ്? നിലവിലുള്ള SLC റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ 30% മാർക്ക് നേടാൻ കഴിയാത്തതിന്റെ പേരിൽ പരാജയപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗമാണ്. ST വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണ്, SC വിഭാഗത്തിൽ പെടുന്ന കുട്ടികളാണ് സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. വളരെ പെട്ടെന്ന് ഇവരെ പുറത്താക്കാനുള്ള, അരിച്ചു മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. ഗുണമേന്മ ഉയർത്താനാണ് മാർക്ക് മിനിമം വെക്കുന്നത് എന്നാണ് വാദം. വാസ്തവത്തിൽ അങ്ങനെ ഗുണതയുണ്ടാക്കാനാണെങ്കിൽ മിനിമം മാർക്ക് വെക്കുകയാണോ വേണ്ടത്? എല്ലാ കുട്ടികൾക്കും പാഠ്യപദ്ധതി നിർദ്ദേശിക്കുന്ന ഉയർന്ന ഗുണതയുണ്ടാക്കാനല്ലേ ലക്ഷ്യം വെക്കേണ്ടത്? അങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയല്ലേ വേണ്ടത്? എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഒരു 10 വർഷം പഠിച്ചിട്ട് അവസാനം ഒരു പരീക്ഷ നടത്തി അതിൽ 30% മാർക്ക് നേടാത്തതിന്റെ പേരിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്തു വിടുകയാണോ വേണ്ടത്? മറിച്ച് ഓരോ ക്ലാസ്സിലും അവർക്ക് ലഭിക്കേണ്ട അനുഭവങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ട് അപ്പോഴൊക്കെ അവര് ഗുണത നേടി പോകുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പോകുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമല്ലേ വേണ്ടത്? ഗുണതയുണ്ടാകണമെങ്കിൽ ക്ലാസ് റൂമിൽ പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത്, അവിടുത്തെ കൃത്യമായ പ്രക്രിയയാണ് നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് ഉറക്കെ ഉറക്കെ പറയേണ്ടതുണ്ട്. മാത്രമല്ല, ഗുണതയെക്കുറിച്ചുള്ള സങ്കല്പം മാറി വന്നിരിക്കുന്നു. നമ്മുടെ പല ആളുകളും പഴയ ഗുണതാ സങ്കല്പം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പഴയ കാലത്ത് കുറെ കാണാപ്പാഠം പഠിച്ച ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറായാൽ ഗുണതയായി, അത് വിജയിക്കുന്നവർക്ക് ഗുണമേന്മയുണ്ട് എന്നുള്ളതായിരുന്നു സങ്കല്പം. പുതിയ കാലത്ത് ആ ഗുണതാ സങ്കല്പം മാറിയിരിക്കുന്നു. പുതിയ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളുടെ മനഃപ്പാഠ ശേഷി അല്ല പരിഗണിക്കപ്പെടുന്നത്, കുട്ടികളുടെ ഉയർന്ന ശേഷികളാണ്, അവരുടെ ചിന്താശേഷി, അവരുടെ വിശകലന ശേഷി, ആഴത്തിലുള്ള ധാരണ, അതുപോലെ വിമർശനാത്മക ശേഷി, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നേതൃത്വശേഷി, ഇങ്ങനെയുള്ള പുതിയ കാലത്തിന്റെ ശേഷികൾ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം പഠനത്തിന്റെ ഭാഗമായി. ഇത്തരം ശേഷികൾ ഉണ്ടാകാനുള്ള അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ക്ലാസ് മുറിയിൽ ലഭിക്കണം. ഇത് വേണ്ടത്ര നടക്കുന്നില്ല എങ്കിൽ അതുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഇത്തരം ശേഷികൾ കേവലം എഴുത്ത് പരീക്ഷ വഴി അറിയാൻ വേണ്ടി കഴിയില്ല. ധാരാളം കാര്യങ്ങൾ പഠിച്ച് ചില ചോദ്യങ്ങളിലൂടെ അതിൽ പിന്നെ മനഃപ്പാഠം പഠിച്ച ചില കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്ന എഴുത്ത് പരീക്ഷ അതിലേക്ക് ഈ ഗുണതയെ ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നത് വളരെ അശാസ്ത്രീയമാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുകയാണ്, പുസ്തകങ്ങൾ മാറുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫ്രെയിംവർക്കിൽ പറയുന്നത് അതിലത്തെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, അതിൽ പരീക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഇതല്ല. ഇത്തരം എഴുത്ത് പരീക്ഷകൾ പ്രാധാന്യം കുറച്ചുകൊണ്ട് ക്ലാസ് മുറിയിൽ നടക്കുന്ന വിലയിരുത്തൽ, ഓരോ സമയത്തും കുട്ടികൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന്റെ മെച്ചം പരിശോധിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നിരന്തര വിലയിരുത്തൽ, പഠനത്തോടൊപ്പം തന്നെ ഉള്ള വിലയിരുത്തൽ നടത്തി അങ്ങനെ കുട്ടികൾക്ക് അറിവ് സമ്പാദനം ഉറപ്പാക്കുന്നു എന്നത്, ആ രീതിയിലുള്ള വിലയിരുത്തലിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഈ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ KCF ഇപ്പോൾ 2023 തയ്യാറാക്കിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല, നമ്മൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എന്താണ് സംഭവിക്കേണ്ടത്, എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കേണ്ടത്, വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് തന്നെ കേരള സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് അത്തരത്തിലുള്ള ആളുകളുടെ ബോധത്തെ നമ്മൾക്ക് കൃത്യമാക്കി കൊണ്ടുവരേണ്ടത്. കേവലമായ അറിവ് സമ്പാദനം അല്ല വിദ്യാഭ്യാസം ലക്ഷ്യമെന്നും, മികച്ച സാമൂഹ്യ ജീവിയായി മാറണം കുട്ടി, മികച്ച പൗരനായി മാറണം, അതുപോലെ സമൂഹ നിർമ്മാണത്തിൽ ഭാവിയിൽ മികച്ച സംഭാവന ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിട്ട് സാമൂഹ്യ ജീവിയായിട്ടൊക്കെ മാറാൻ കഴിയണം, അങ്ങനെ വിശാലമായ ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന് ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ടതെന്നിരിക്കെ, അതിനു പകരമായിട്ടുള്ള അത് ചെയ്യാതെ ഇത്തരത്തിൽ കേവലമായ പരീക്ഷയിലേക്ക് ഇതെല്ലാം ന്യൂനീകരിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്താൽ ഇതെല്ലാം ശരിയാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇത് ഒട്ടും ശരിയല്ല, ഇത് വളരെ അശാസ്ത്രീയമാണ്. നമ്മളെ സാധാരണ ജീവിതത്തിൽ തന്നെ പരിശോധിച്ചാൽ, നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഇടയ്ക്ക് അതിൽ മാറി നിന്നിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിച്ചു പോകുന്ന ഏത് പ്രവർത്തനം എടുത്തു കഴിഞ്ഞാലും, ആശാരിപ്പണിയായാലും പിന്നെ വയലിലെ പണിയായാലും മറ്റേതൊരു പണിയായാലും, ഇടക്കിടെ തിരിഞ്ഞു നോക്കിയിട്ട് വരമ്പിന്റെ പണിയാണ് എടുക്കുന്നെങ്കിൽ വരമ്പ് കോരുമ്പോൾ ഇടക്ക് മാറി നിന്നിട്ട് ശരിയായിട്ടുണ്ടോ, വളയുന്നുണ്ടോ എന്ന് നോക്കി അപ്പൊ തന്നെ വളവ് നിർക്കും. അല്ലെങ്കിൽ പിന്നെ മരപ്പണിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർക്കും. ഇങ്ങനെ തീർത്താൽ മാത്രമേ നമുക്ക് അത് ഗുണമേന്മയുള്ള ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലെ നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പപ്പോൾ നോക്കിയിട്ട് കുട്ടി പഠിക്കുന്നുണ്ടോ, പഠിക്കുമ്പോൾ എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നത്, അതിനെന്ത് സഹായമാണ് നൽകേണ്ടത് തീരുമാനിക്കുക, അപ്പപ്പോൾ സഹായം നൽകുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയമായ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇത് ദൈനംദിനം പഠനത്തോടൊപ്പം നടക്കേണ്ടതാണ്. ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടക്കേണ്ട യഥാർത്ഥത്തിലുള്ള പരീക്ഷ അല്ലെങ്കിൽ വിലയിരുത്തൽ എന്ന് പറയുന്നത്. മറ്റു പരീക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്ത് ചില സർട്ടിഫിക്കേഷന് വേണ്ടി അടുത്ത കോഴ്സിലേക്ക് പ്രവേശനം നൽകാൻ കുട്ടിക്ക് എത്രമാത്രം പിന്നെ സാധ്യതയുണ്ട്, ഏതിലേക്കാണ് പ്രവേശനം നൽകാൻ ഇയാളുടെ കഴിവ് ഏതിലാണ് എന്നൊക്കെ തീരുമാനിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ആ പരീക്ഷകൾക്കുള്ളൂ. മറിച്ച് ഇതിൽ നിന്ന് വ്യത്യസ്തമായി കേരള സമൂഹത്തിന് പരീക്ഷയെ സംബന്ധിച്ചുള്ള പല തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് മാറ്റിയിട്ട് യഥാർത്ഥ വിലയിരുത്തൽ സങ്കല്പം കൊണ്ടുവരാനും അത് നടത്താനുള്ള പിന്നെ ആവശ്യബോധത്തിൽ കൊണ്ടുവരാനും സാധിക്കണം. ഇങ്ങനെ യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള പഠനം നടക്കണമെങ്കിൽ ധാരാളം മാറ്റങ്ങൾ ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. പാഠ്യപദ്ധതി വളരെ മികച്ചതായതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കൃത്യമായി ചെയ്യുന്നതിനാവശ്യമായ രൂപത്തിൽ ക്ലാസ് മുറിയിൽ, വിദ്യാലയത്തിൽ, അധ്യാപകരിൽ, അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കെട്ടിടങ്ങളും ഭൗതിക സൗകര്യങ്ങളും വലിയ മികച്ചതായാൽ മാത്രം പോരാ, പഠനം കൃത്യമായി നടക്കാൻ അനുകൂലമായ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാകേണ്ടത്. അതേപോലെ ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വേണ്ടത്ര പഠന സമയം കിട്ടാത്ത അവസ്ഥയുണ്ട്, പഠനോപകരണങ്ങളുടെ കുറവുണ്ട്, വിദ്യാലയത്തിലകത്തും പുറത്തും കുട്ടികൾക്ക് നല്ല അന്തരീക്ഷം കിട്ടായുകയുണ്ട്. പലതരം കഴിവുകൾ, കുട്ടികളുടെ പലതരം കഴിവുകളുണ്ട്, അറിവ് സമ്പാദനം മാത്രമല്ല പലതരത്തിലുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യങ്ങളെ സ്കൂളിൽ കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിക്കണം. ഇതെല്ലാം പരിഹരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിലെ ഉദ്യോഗസ്ഥരും ഓഫീസുകളും സ്ഥാപനങ്ങളും ഇപ്പോൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അവരുടെ ലക്ഷ്യത്തിലേക്ക് ഇത് വേണ്ടത്ര വരുന്നില്ല. ഇതൊക്കെ ഉണ്ടാകണമെന്നുള്ളത് നമുക്ക് അതിശക്തമായി ആവശ്യപ്പെടേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടാൻ എന്താണ് വേണ്ടതെന്ന് രക്ഷിതാക്കളും സമൂഹം കൃത്യമായി തിരിച്ചറിയണം, അത് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കാലം വരണം. അപ്പോൾ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് കേരള വിദ്യാഭ്യാസം ഗുണതയിലേക്ക് മാറുകയുള്ളൂ. രക്ഷിതാക്കളുടെ വിലപേശൽ ശേഷി വർദ്ധിക്കണം, അവകാശബോധം ശക്തിപ്പെടുത്തണം. ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കണം. ഇത് പറയാൻ ഒരു പക്ഷേ ഈ രൂപത്തിൽ ആരും പറയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പരിഷത്തിന് അത് പറയേണ്ട ബാധ്യതയുണ്ട്. നേരത്തെ തന്നെ നമ്മൾ ഈ തരത്തിൽ ഗുണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആ വിദ്യാഭ്യാസം സാമൂഹ്യ പരിഷ്കരണത്തിന് എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പിറകോട്ടുപോക്കിനെ ചെറുക്കണം. ഇത് ഈ പിറകോട്ടുപോക്ക് നമ്മൾ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ള മുന്നേറ്റത്തിനെ തടയിടുന്നതാണ്. അതുകൊണ്ട് ആ പിറകോട്ടുപോക്കിനെ തടയണം. രക്ഷിതാക്കളുടെ സമൂഹത്തിന്റെ അവബോധം വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനുള്ള തുടർച്ചയായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സെമിനാറുകൾ കഴിഞ്ഞു, ജില്ലാ സെമിനാറുകൾ ഏറെക്കുറെ കഴിഞ്ഞു, മേഖലാ സെമിനാറുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഴിയുന്നതോടുകൂടി നമ്മൾക്ക് നമ്മുടെ യൂണിറ്റിന്റെ പരമാവധി ഇടങ്ങളിൽ വിദ്യാഭ്യാസ ചർച്ചകൾ സംവാദങ്ങൾ നടക്കണം. ഈ പറഞ്ഞതിൻ്റെ ഒട്ടേറെ വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചർച്ചയും സംവാദവും നടക്കണം. കേരളത്തിലെ എല്ലാ കേരളീയരിലേക്കും എല്ലാ രക്ഷിതാക്കളിലേക്കും സമൂഹത്തിൽ അംഗങ്ങളിലേക്കും ഈ ചർച്ച എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദീർഘകാല ലക്ഷ്യം. അതിൻ്റെ ആദ്യപടിയായിട്ട് September 10 നമ്മുടെ യൂണിറ്റ് നമ്മൾ കൂടി ചേർന്ന് ഈ വിദ്യാഭ്യാസ കാര്യം ചർച്ച ചെയ്യണം. തുടർന്ന് യൂണിറ്റിന്റെ പരമാവധി യൂണിറ്റ് പരിധിയിലുള്ള പരമാവധി ഇടങ്ങളിൽ, വായനശാലകൾ, സ്കൂളുകളിൽ, ക്ലബുകളിൽ ഒക്കെ ഇത്തരം ചെറിയ ചെറിയ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ ക്യാമ്പയിൻ പരിപാടി നമുക്ക് ആരംഭിക്കണം. തുടർന്ന് രക്ഷിതാക്കൾക്ക് ഉള്ള അവബോധം എന്ന നിലയിൽ രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടി നമ്മൾ കോവിഡ് കാലത്ത് വളരെ വിജയകരമായി ചെയ്തതാണ്. അത്തരത്തിൽ വലിയ പരിപാടികളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ ഈ ക്യാമ്പയിൻ വിജയിപ്പിക്കാനുള്ള ആസൂത്രണവും തുടക്കവും ഈ September 10 ഉണ്ടാകണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.